അധ്യായം 5. സ്ത്രീ കണ്ണാടിയിൽ നിറഞ്ഞു. കുറേ നേരം സ്വയം കണ്ടുനിന്നു. ജീവനറ്റ പോലെ കണ്ണുകളിൽ നിരുന്മേഷം കലങ്ങിക്കിടന്നിരുന്നു. കൺമഷി തപ്പിയെടുത്ത് ആവശ്യത്തിലധികം കനപ്പിച്ചെഴുതി. കുട്ടിക്കാലത്തെ ഉള്ള ശീലമാണത്. അതുകൊണ്ടാവാം തനിക്ക് നീണ്ടുവിടർന്ന് തിളക്കമുള്ള കണ്ണുകളുണ്ടായത്. മഷി എഴുതിക്കഴിഞ്ഞ് അവൾ വീണ്ടും നോക്കി. കണ്ണുകൾക്ക് തെളിച്ചം കൈവന്ന പോലെ തോന്നി. അന്നേരമാണ് ഞെട്ടലോടെ അവൾ ശ്രദ്ധിച്ചത്. ചെന്നിയിലെ മുടിയിഴകളിൽ ഏതാനും വെള്ളിരോമങ്ങൾ, നെറ്റിയിലെ നേർത്ത വരകളിലും കവിളിലെ തുടുപ്പിൽ സ്ഥാനപ്പെട്ട വിളർച്ചയിലും പ്രായമാവുന്നതിൻ്റെ ദുശൂതനങ്ങൾ, കഴുത്തിൽ ആവശ്യത്തിലേറെ മാംസഞ്ഞൂറികൾ, തോളിലുകൾ മുമ്പേക്കാൾ എറിച്ചു നിൽക്കുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് അവൾ കുപ്പായമൂരിയപ്പോൾ കണ്ണാടി ഒന്ന് പതറി അവളുടെ നഗ്നശരീരത്തിലേക്ക് തുറച്ചു നോക്കി. കണ്ണാടി ആശ്ചര്യപ്പെട്ടു. നീ ഒറ്റമുലച്ചിയാണ്. വിളറിയ ചിരിയോടെ അവൾ തലകുലുക്കി ശൂന്യമായ വലം നെഞ്ചിലേക്ക് നോക്കി. കൈവിരലുകളാൽ പതുക്കെ ആ ശൂന്യതയെ ഉഴിഞ്ഞു. കണ്ണാടി ഉത്കണ്ഠപ്പെട്ടു. ജന്മനാ ഇങ്ങനെയായിരുന്നു? സ്ത്രീ പറഞ്ഞു. അല്ല, വളരെ ഭംഗിയുള്ള മാരടം എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദുഷ്ടൻ കടിച്ചു പറിച്ചതാണ്. കണ്ണാടി ഹൃദയപൂർവ്വം പരിതപിച്ചു. അയ്യോ, എന്തിന്? അങ്ങാടിയിൽ തോറ്റതിന് എന്ന് കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലെ. തെരഞ്ഞെടുപ്പിൽ നാട്ടുകാർ നാണം കെട്ട തോൽവി സമ്മാനിച്ചപ്പോൾ വിഷമം തീർക്കാൻ ഓടി വന്നതാണ്. കീശയിൽ ഒരു കെട്ടുനോട്ട്, പിന്നെ ഞാൻ എന്തിനൊഴിവാക്കണം? പക്ഷേ ആ തെമ്മാടി കൂത്തിച്ചി എന്ന് പുരുഷൻ നിന്നെ വിളിച്ചത് വെറുതെയല്ല അല്ലേ? കണ്ണാടിയുടെ ചോദ്യം കേട്ട് അവൾ ചിരിച്ചു. എന്തിന് കളവ് പറയണം? അവൾ തുടർന്നു. ആയിരുന്നു എന്ന് പറയാം. ഇപ്പോഴാണോ? അറിയില്ല. എൻ്റെ നോട്ടത്തിലല്ല. പക്ഷേ മറ്റൊരാൾ എന്ത് പറയുമെന്നറിയില്ല. അതിനെ ഞാൻ ഗവനിക്കുന്നുമില്ല. വേശിയാകുന്നതിന് മുമ്പ് ഞാനൊരു കാമുകിയായിരുന്നു. അത് പറയൂ. ഇത്തിരി നേരം സ്ത്രീ മിണ്ടാതിരുന്നു. ഒരു കണ്ണാടിയോട് എന്തിന് തൻ്റെ സ്വകാര്യതകൾ വിളമ്പണം? അല്ല, പറയുക തന്നെ, അവൾ വിചാരിച്ചു. ഒരു മനുഷ്യനേക്കാൾ ക്ഷമയോടും ഔദാര്യത്തോടും സ്നേഹത്തോടും ഈ കണ്ണാടി തന്നെ കേൾക്കും. അവൾ ചുണ്ടുകൾ തുറന്നു. കണ്ണാടി ശ്രദ്ധാലുവായി. ഒരു ചെറിയ കുടിലിലാണ് ഞാൻ വളർന്നത്. ഓർമ്മ തുടങ്ങുന്ന കാലത്തെ അച്ഛൻ കിടപ്പിലാണ്. അമ്മ കൂലിപ്പണിക്ക് പോകും. എനിക്ക് താഴെ രണ്ട് പെൺകുട്ടികൾ. കാര്യങ്ങളൊക്കെ കുറേ കഷ്ടത്തിലായിരുന്നു. കോളേജിൽ പോകുന്ന കാലത്താണ് ഞാൻ ഒരു പ്രണയത്തിലകപ്പെട്ടത്. കരുത്തനും ഇരുനിറക്കാരനുമായ ചെറുപ്പക്കാരൻ. റോഡരികിലുള്ള മരമില്ലിലായിരുന്നു പണി. വരത്തനാണ്. മുമ്പ് ആ നാട്ടിലൊന്നും അയാളെ കണ്ടിരുന്നില്ല. ഒരു ദിവസം വഴിയിൽ ആരുമില്ലാത്ത നേരത്ത് വന്ന് പരിചയപ്പെട്ടു. പിന്നെ ലോഹ്യമായി. ദിവസവും കണ്ടില്ലെങ്കിൽ ഉറക്കമില്ലെന്നായി. ഒളിച്ചോടാമെന്ന് പറഞ്ഞപ്പോൾ പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മ കുത്തനെ നിന്ന് എതിർത്തു. അന്യജാതിക്കാരനാണ്, ഏതോ നാട്ടുകാരനാണ്. എന്നാൽ അച്ഛൻ പച്ചക്കൂടി വീശി. ജാതിയും മതവുമല്ല, ഇഷ്ടമാണ് പ്രധാനം. ഇഷ്ടപ്പെട്ടവരെ അകറ്റുന്നത് പാപമാണ്. മാത്രമല്ല, മോളെ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കാനുള്ള സ്ഥിതിയിലാണോ നമ്മൾ? താഴെ രണ്ടെണ്ണം വളർന്നു വരുന്നത് കാണണ്ടേ? അച്ഛൻ്റെ വാദങ്ങൾക്ക് മുമ്പിൽ അമ്മ നിശബ്ദയായി. പക്ഷേ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ കല്യാണനാൾ വരെ അമ്മ അനുഭവിച്ചത് ഞാൻ ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ് നാലാം നാൾ ഞങ്ങൾ ഹണിമൂൺ യാത്ര പുറപ്പെട്ടു. കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളും അമ്പലങ്ങളുമൊക്കെ ചുറ്റിക്കറങ്ങി ഒരു ദിവസം ഊട്ടിയിലെത്തി. ടൗണിലും ഗാർഡനിലും ചുറ്റി നടന്ന് വൈകുന്നേരം ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുമ്പോൾ അയാൾ പറഞ്ഞു, കയ്യിലുള്ള പണമെല്ലാം തീർന്നുപോയി. ഇനി നമ്മൾ എന്തു ചെയ്യും? തിരിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു വഴിയുണ്ട്, ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞ് അയാൾ മുറിയിൽ നിന്നും പുറത്തുപോയി. ഞാൻ കാത്തിരുന്ന് മടുത്തു. ചുറ്റും ഇരുൾ പരക്കാൻ തുടങ്ങിയിരുന്നു. എനിക്ക് പേടിയാവാൻ തുടങ്ങി.